السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന സത്യവിശ്വാസികളെ, റഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മ, അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് റഹ്മ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നാമങ്ങളാണ് അർറഹ്മാൻ, അർറഹീം. ഈ രണ്ട് പേരുകൾ വിശുദ്ധ ഖുർആനിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഈ സിഫത്തുകളെക്കുറിച്ചും ഈ സിഫത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അർറഹ്മാൻ, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ, റഹ്മത്ത് നിറഞ്ഞു നിൽക്കുന്നവൻ. അർറഹീം, റഹ്മത്ത് ധാരാളമായി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലുള്ള രണ്ട് നാമങ്ങൾ അർറഹ്മാൻ അർറഹീം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന ആയത്തൻ. അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എന്റെ അടിമകൾക്ക് നീ പറഞ്ഞു കൊടുക്കണം, അന്നി അനൽ ഗഫൂറു റഹീം, ഞാൻ ഗഫൂറും റഹീമുമാണ്, ഞാൻ മഗ്ഫിറത്ത് നൽകുന്നവനാണ്, അതുപോലെ തന്നെ റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഗഫൂർ, റഹീം, ഈ രണ്ട് നാമങ്ങൾ പരസ്പരം വലിയ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത്. അള്ളാഹു തആല റഹ്മത്ത് എന്ന് പറയുന്ന സിഫ, അത് അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, കതബ അലാ നഫ്സിഹിർ റഹ്മ, അല്ലാഹു തആല സ്വന്തത്തിന്റെ മേൽ റഹ്മത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ അൻആമിൽ തന്നെ അല്ലാഹു പറഞ്ഞു, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ റഹ്മത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കുക സാധ്യമല്ല. അല്ലാഹുവിന്റെ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹു തആല പറഞ്ഞു, എന്റെ റഹ്മ, എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാവരിലുമുണ്ട്. ഏതൊരു സൃഷ്ടിക്കും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ജീവിക്കുക സാധ്യമല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഉലമാക്കൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയ റഹ്മത്ത് എന്ന് പറയുന്ന വിശേഷണത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റഹ്മത്തുന ആമ്മ, ഒന്ന് പൊതുവായിട്ടുള്ള റഹ്മത്താണ്, പൊതുവായിട്ടുള്ള റഹ്മ. ആ റഹ്മത്തിന്റെ കീഴിൽ ആ റഹ്മത്ത് ഇവിടെയുള്ള കാഫിറുകൾക്കും മുസ്ലിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കും. എല്ലാ സൃഷ്ടികൾക്കും ആ റഹ്മത്ത് ലഭിക്കും, കാരുണ്യം. കാഫിർ എന്ന മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ആ റഹ്മത്ത് അല്ലാഹു എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റഹ്മത്തുൻ ആമ്മ, പൊതുവായിട്ടുള്ള റഹ്മത്ത്. അതുപോലെ തന്നെ റഹ്മത്തുൻ ഖാസ്സ, പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല സത്യവിശ്വാസികളായ അടിമകൾക്ക് മാത്രം ചെയ്യുന്ന റഹ്മത്താണ്. അവർക്ക് ഈമാൻ നൽകുന്നു, അവർക്ക് ഹിദായത്ത് നൽകി, അതുപോലെ തന്നെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക പോലെയുള്ള റഹ്മത്ത്, അത് റഹ്മത്തുൻ ഖാസ്സ, അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിൽപ്പെട്ടതാണ്. അത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് അള്ളാഹുവിൽ നിന്നുണ്ടാവുക. അള്ളാഹു തആല അവന്റെ റഹ്മത്തിനെക്കുറിച്ച് അള്ളാഹു തആലയുടെ റഹ്മത്തിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ. അള്ളാഹു തആല, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹദീസ് ആയിരിക്കും, അള്ളാഹുവിന്റെ റഹ്മത്തിനെ അള്ളാഹു 100 ഭാഗങ്ങളാക്കി. അള്ളാഹുവിന്റെ റഹ്മത്തിനെ അള്ളാഹു 100 ഭാഗങ്ങളാക്കി. വഅംസക ഇൻദഹു, അള്ളാഹു തആല അള്ളാഹുവിന്റെ അടുത്തേക്ക് മാറ്റി വെച്ചു. അതിൽ 99 ജുസ്ഉം, ഭാഗവും അള്ളാഹുവിന്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, അള്ളാഹു തആല എന്തിനു വേണ്ടിയിട്ടാണ് ഈ 99 ഭാഗത്തെ മാറ്റി വെച്ചിട്ടുള്ളത്? ഈ 99 ഭാഗം അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ അടിമകൾക്ക്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച സത്യവിശ്വാസികളായ അടിമകൾക്കാണ് അള്ളാഹു ആ റഹ്മത്ത്, ആ 99 ഭാഗം മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅൻസല റഹ്മതൻ വാഹിദതൻ ഫിൽ അർദ്, ആ 100 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. അത് മുഖേനയാണ് ജിന്നുകൾക്കിടയിലും മനുഷ്യർക്കിടയിലും അതുപോലെ തന്നെ മറ്റു ജന്തുജാലങ്ങൾക്കിടയിലും അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും. അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ 100 റഹ്മത്തിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അവർ പരസ്പരം, മനുഷ്യനും ജിന്നും മറ്റു ജീവജാലങ്ങളും പരസ്പരം കാരുണ്യം കാണിക്കുന്നു. ഇതൊക്കെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു ജുസ്ഇന്റെ ഭാഗത്ത്, ആ ഒരു ജുസ്ഇൽ നിന്നുണ്ടാകുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാം, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അള്ളാഹു തആല സൃഷ്ടിപ്പ് അതിൽ നിന്ന് അത് വിധിച്ചതിന് ശേഷം, കതബ കിതാബ, അള്ളാഹു ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിപ്പിന് ശേഷം ഒരു രേഖ, ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്? ഫഹുവ ഇൻദഹു ഫൗക അർശിഹി, അള്ളാഹുവിന്റെ അർശിന്റെ മുകളിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കിതാബ്, ആ എഴുത്ത് അള്ളാഹുവിന്റെ അർശിന്റെ മുകളിലാണ് ആ എഴുത്തുള്ളത്. എന്താണ് ആ എഴുത്തിൽ രേഖ അള്ളാഹു തആല എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്താണ് ആ അർശിന്റെ മുകളിൽ അള്ളാഹു തആല എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ന റഹ്മതി, എന്റെ കാരുണ്യം, സബഖത് ഗളബി, എന്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട്, എന്റെ കോപത്തെ മറികടന്നിട്ടുണ്ട്, മുൻകടന്നിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ ഗളബിനേക്കാൾ അള്ളാഹുവിന്റെ റഹ്മത്താണ് മുൻകടന്നിട്ടുള്ളത് എന്ന് അള്ളാഹു അർശിന്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത? വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയും ഈ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മുഖേന നമ്മൾക്ക് വർദ്ധിക്കും. അള്ളാഹു എത്രമാത്രമാണ് അടിമകളോട് റഹ്മത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള മഹബ്ബ അത് വർദ്ധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ പ്രതീക്ഷ റജ അത് വർദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രധാനമായി മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. അള്ളാഹുവിനെ നമ്മൾ നേരാവണ്ണം സ്നേഹിച്ചാൽ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്ക് പ്രയാസം ഉണ്ടാകൂല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ ആ സ്നേഹം സത്യസന്ധമാണ് എന്നതിനുള്ള തെളിവാണ് ആ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ അനുസരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത മനസ്സിലാക്കിയാൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടമുണ്ട്. നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകും, അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു എന്നോട് എത്രമാത്രമാണ് കരുണ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അത് സഹായകമാകും. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം കാണാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, റസൂലിന്റെ കാലത്ത് നടന്നിട്ടുള്ള സംഭവം. ബന്ധനസ്ഥരാക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ടിട്ടുള്ള ഒരു പെണ്ണ് യുദ്ധത്തിൽ അവരുടെ നഷ്ടപ്പെട്ട മകനെ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. എന്താണ് അവർ ചെയ്തത്? ആ കുട്ടിയെ ചേർത്ത് പിടിച്ച്, തന്റെ മകനെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് അവർ പാല് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട സന്ദർഭത്തിൽ സഹാബത്തിനോട് ചോദിച്ചു, അതറൗന ഹാദിയൽ മർഅത ഫാരിഹത വലദഹ ഫിന്നാർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പെണ്ണ് ആ കുട്ടിയെ തീയിലെറിയുമെന്ന്? ഈ പെണ്ണിന് ഇത്രമാത്രം തന്റെ മകനോട് സ്നേഹം കാണിക്കുന്ന ആ പെണ്ണിന് തന്റെ ആ മകനെ തീയിലെറിയാൻ സാധിക്കും, തീയിലെറിയാൻ പറ്റും. അവൾ അവരെ തീ ആ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, അവർക്ക് സാധിക്കുമെങ്കിൽ അവർ അത് ചെയ്യുകയില്ല. അവർ അതിന് കുതിരസുണ്ടെങ്കിൽ അതിന് തടഞ്ഞു നിർത്തും, ഒരിക്കലും അവർ ചെയ്യൂല, ആ പെണ്ണിന് അത് സാധിക്കൂല. അത്രമാത്രം ആ പെണ്ണിനെ ആ കുട്ടിയെ ആ പെണ്ണ് ആ ഉമ്മ സ്നേഹിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് മറ്റൊരു കാര്യം പഠിപ്പിക്കാനാണ്. എന്താണ് പഠിപ്പിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഈ ഉമ്മക്ക് തന്റെ മകനോടുള്ള റഹ്മത്തിനേക്കാൾ അള്ളാഹുവിന് തന്റെ അടിമകളോട് റഹ്മത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാഹു അർഹമു ബിഇബാദി മിൻ ഹാദിഹി ബിവലദിഹ, ഈ ഉമ്മക്ക് തന്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ കൂടുതൽ റഹ്മത്ത് അടിമകളായിട്ടുള്ള നമ്മളോട് അള്ളാഹുവിനുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മക്കളുള്ള ആളുകൾക്കറിയാം എത്രമാത്രമാണ് അവർ മക്കളെ സ്നേഹിക്കുക. വല്ലാത്ത സ്നേഹമായിരിക്കും, വല്ലാത്ത റഹ്മത്തായിരിക്കും, കാരുണ്യമായിരിക്കും മക്കളോടുണ്ടാവുക, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളോട്. നമ്മൾ ഓർത്തു നോക്കൂ, നമ്മൾ നമ്മളെ മക്കളെ, ചെറിയ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ അളവ് ഓരോ വ്യക്തിക്കും അത് അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് മനസ്സിലാകും. അതിനേക്കാൾ കൂടുതൽ അള്ളാഹു തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് റഹ്മത്ത് കാണിക്കുന്നുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം അത്രയും വിശാലമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു, لو خيرت ان يحاسبني ربي او يحاسبني ابي وامي يوم القيامه നാളെ ഖിയാമത്ത് നാളിൽ എനിക്ക് ഒരു അവസരം തരണം, എന്റെ ഹിസാബ് എന്റെ വിചാരണ അല്ലാഹു നടത്തണം, അല്ലെങ്കിൽ എന്റെ ഉമ്മ ഉപ്പ. ഇങ്ങനെ എനിക്ക് അവസരം അല്ലാഹു നൽകുകയാണെങ്കിൽ, അങ്ങനെ അല്ലാഹു അവസരം കൊടുക്കുന്നില്ല, പക്ഷെ അദ്ദേഹം പറയണം, അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ്. എനിക്ക് അള്ളാഹു ഒരു ചാൻസ് തരും, എന്റെ വിചാരണ ഒന്നുകിൽ ഞാൻ നടത്തും, അള്ളാഹു നടത്തും, അല്ലെങ്കിൽ നിന്റെ ഉമ്മ ഉപ്പ. അങ്ങനെ എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ലഖ്തർതു ഹിസാബ റബ്ബി ലിഅന്നഹു അർഹമുർ റാഹിമീൻ, ഞാൻ തിരഞ്ഞെടുക്കുക അള്ളാഹുവിന്റെ ഹിസാബാണ്,
എന്റെ റബ്ബനെ വിചാരണ ചെയ്തോട്ടെ എന്നാണ് ഞാൻ തെരഞ്ഞെടുക്കുക. കാരണം എന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എന്നോട് റഹ്മത്തുള്ളത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുക്കുക, എന്റെ റബ്ബിന്റെ ഹിസാബാണ് എന്ന് സലഫുകളുടെ കൂട്ടത്തിൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതവർ അള്ളാഹുവിന്റെ റഹ്മത്ത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. അത്രയും റഹ്മത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അത്രയും വിശാലമാണ്. അള്ളാഹു തന്റെ അടിമകളോട് റഹ്മത്ത് ചെയ്യുന്നത് പോലെ ഒരാളും മറ്റൊരാളോടും റഹ്മത്ത് കാണിക്കുന്നില്ല, കാണിക്ക സാധ്യല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പെട്ടതാണ് അള്ളാഹു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഗഫൂറും റഹീമുമാണ് എന്ന് നീ മറ്റുള്ളവർക്ക് എന്റെ അടിമകൾക്ക് വാർത്ത അറിയിച്ചു കൊടുക്കണം. ഗഫൂർ റഹീം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അള്ളാഹു അടിമകൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ ഭാഗമാണ്. റഹ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അള്ളാഹു തന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നു. അവർ ചെയ്തിട്ടുള്ള ധിക്കാരങ്ങൾ, അവർ ചെയ്തിട്ടുള്ള തിന്മകൾ, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള തിന്മകൾ, അത് അള്ളാഹു തആല പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. വിശുദ്ധ ഖുർആനും ഹദീസും എത്രയാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുവാൻ എത്ര എത്ര കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനും ഹദീസും നമ്മൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഹദീസ് ഇപ്രകാരമാണ്, ഷൈത്താൻ ഇബ്ലീസ് അള്ളാഹു തആലയോട് പറഞ്ഞു, وعزتك يا رب ان عزته തന്നെയാണ് رب ان عزته തന്നെയാണ് സത്യം എൻ്റെ رب എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ لا ابرح اقضي عبادك ما دامت ارواحهم في اجسادهم. ശൈത്താൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. എന്താ ശൈത്താൻ പറഞ്ഞത്? لا ابرح اقضي عبادك, ഞാൻ നിന്റെ അടിമകളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, പഴപ്പിച്ചുകൊണ്ടേയിരിക്കും, അവരെ വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ റൂഹ് അവരുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം, അവരുടെ റൂഹ് അവരുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം, അതവ അവരുടെ മരണം വരെയും ഉഗ്വി ഇബാദക്, നിന്റെ അടിമകളെ ലാ അബ്റഹു ഉഗ്വി ഇബാദക, നിന്റെ അടിമകളെ ഞാൻ ദലാലത്തിലാക്കിക്കൊണ്ടേയിരിക്കും, വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും എന്ന് റബ്ബിനോട് ശൈത്താൻ പ്രഖ്യാപിക്കുകയാണ്. എന്താ അള്ളാഹു കൊടുത്ത മറുപടി? വഇജ്ജതി വജലാലി, എന്റെ ഇജ്ജത്തും ജലാലും തന്നെയാണ്, എന്റെ പ്രതാപവും എന്റെ മഹത്വവും തന്നെയാണ്. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. പിശാച് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞത് എന്താ? ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. മസ്തഗ്ഫറൂനി, അവർ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം, അവരെന്നോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ മതി, ആ മഗ്ഫിറത്തിനെ ചോദിക്കുന്നിടത്തോളം കാലം, ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അവരെത്ര തിന്മ ചെയ്താലും അവർ സത്യസന്ധമായി എന്നിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, എന്നിലേക്ക് തൗബ നടത്തിയാൽ, ഖേദിച്ചു മടങ്ങിയാൽ, ഞാൻ അവർക്കത് പുറത്തു കൊടുക്കും, ഞാൻ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ മഗ്ഫിറ അത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ്. നമ്മൾ എത്ര എത്ര തിന്മകൾ ചെയ്താലും, വലിയ വലിയ തിന്മകൾ ചെയ്താലും, ശിർക്ക് തന്നെ ചെയ്താലും, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബത്തുൻ ഖാലിഫ, സത്യസന്ധമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു തവ്വാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ അള്ളാഹുവിനോട് എത്രമാത്രമാണ് അടിമകളോടുള്ള സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ള പറയുന്നു, ഇന്ന സാഹിബ ശിമാലി ലയർഫഉൽ ഖലമ സിത്ത സാആത്തിൻ അനിൽ അബ്ദിൽ മുസ്ലിമിൽ മുഖ്തി. സാഹിബു ശിമാൽ അഥവാ അള്ളാഹു തആല തിന്മകൾ രേഖപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുള്ള മലക്ക്, ആ മലക്ക് തിന്മ ചെയ്ത ഒരു മുസ്ലിമായ അടിമയിൽ നിന്ന് സിത്തസാഅത്ത് 6 മണിക്കൂർ അവന്റെ കലം അവന്റെ പേന ഉയർത്തി വെക്കും. ഇന്ന സാഹിബ ശിമാലി ലയർഫഉൽ ഖലമ സിത്തസാഅത്തിൽ അനിൽ അബ്ദുൽ മുസ്ലിമിൽ മുഖ്തി. തിന്മ ചെയ്തിട്ടുള്ള ഒരു മുസ്ലിമിൽ നിന്ന് 6 മണിക്കൂർ. ഈ സാഅത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമ്മൾ കണക്ക് കൂട്ടുന്ന 1 മണിക്കൂറാണോ അല്ലയോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും ഇത്ര സമയം, ഒരു നിശ്ചിത സമയം 6 മണിക്കൂർ പ്രത്യേകത്തിൽ അതിൽ അതാണ് മനസ്സിലാക്കുന്നത്. ആ മലക്ക് ആ തിന്മ രേഖപ്പെടുത്തുകയില്ല. 6 മണിക്കൂർ അള്ളാഹു തആല കാത്തു നിൽക്കും. അള്ളാഹു തആല തന്റെ മലക്കിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് 6 മണിക്കൂർ ഒരു മുസ്ലിമായിട്ടുള്ള അടിമ തിന്മ ചെയ്താൽ അത് എഴുതാൻ പാടില്ല. എന്നിട്ടോ ഈ 6 മണിക്കൂറിനിടയിൽ ഈ പാപം ചെയ്തിട്ടുള്ള തിന്മ ചെയ്തിട്ടുള്ള വ്യക്തി ഖേദിച്ചു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അൽഖാഹ ആ തിന്മ രേഖപ്പെടുത്താതെ ഒഴിവാക്കി വിടും, അതിനെ വിട്ടേച്ച് കളയും. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ മനുഷ്യനൊരു മാറ്റമില്ല. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അദ്ദേഹം അവൻ ചോദിക്കുന്നില്ലെങ്കിൽ ഒരു തിന്മയായി അത് രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്? തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് ചെയ്യുന്ന മഅസിയത്ത്, മഅസിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. പക്ഷെ ആ തിന്മ ചെയ്ത അടിമയോട് അള്ളാഹുവിന്റെ നിലപാടെന്താ? 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ, തന്റെ മലക്കിനോട് നിർദ്ദേശം കൊടുക്കാൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ അടിമകളോടുള്ള റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിച്ചാൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടും. മഹാനായ സഹാബി, നമ്മൾ ചിലപ്പോൾ ചരിത്രം കേട്ടിട്ടുണ്ടാകും, അബു തവീൽ ഷഫബുൽ മംദൂദ് റളിയല്ലാഹു അൻഹു. അബു തവീൽ ഷഫബുൽ മംദൂദ് ഒരു സഹാബിയാണ്. അദ്ദേഹം വളരെ പ്രായം ചെന്നിട്ടാണ് അദ്ദേഹം മുസ്ലിമായത്. വളരെ പ്രായമായിട്ടാണ് അദ്ദേഹം മുസ്ലിമായത്. അദ്ദേഹത്തിന്റെ ഇസ്ലാം ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വളരെ പ്രായം ചെന്ന അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് അദ്ദേഹം കടന്നു വരുന്നത്? വടിയും കുത്തിപ്പിടിച്ച്. അദ്ദേഹത്തിന്റെ കാഴ്ചയൊക്കെ വളരെയധികം മങ്ങിപ്പോയിട്ടുണ്ട്. വളരെ വൃദ്ധനായിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ താങ്കൾ ഒരു മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. വലം യസ്റുക് മിൻഹാ ദാജതൻ വലാ ഹാജതൻ ഇല്ലാ അതാഹ. വലിയ പാപങ്ങളാകട്ടെ ചെറിയ പാപങ്ങളാകട്ടെ എന്തൊക്കെ പാപങ്ങളായിട്ടുണ്ടോ അതൊക്കെ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇയാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ മറ്റൊരാളെ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് പോലെയാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? അദ്ദേഹം എല്ലാ തിന്മയും ചെയ്തിട്ടുണ്ട്. എല്ലാ തിന്മയും വലിയതായിട്ടും ചെറുതായിട്ട് ഖബായറുകൾ സഹായറുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഒരു റിവായത്തിൽ കാണാം, ലൗ ഖുസ്തിമത് ഖതീഅതുഹു ബൈന അഹ്ലിൽ അർദി ലഔബഖതുഹു. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അയാളുടെ പാപങ്ങൾ ഈ ദുനിയാവിലുള്ള ഓരോ ആളുകൾക്കും വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അത് മുഖേന നശിച്ചു പോകും. അത്രയും തിന്മ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് മുഖേന നശിച്ചു പോകും. അത്രയും തിന്മ ചെയ്തിട്ടുണ്ട്. ഹല്ലഹു മിൻ തൗബത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അയാൾക്ക് തൗബുണ്ടോ? അയാൾക്ക് മാറാനുള്ള അവസരമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത് ഇയാളെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ അസ്ലംത, നീ മുസ്ലിമായോ? അപ്പൊ അദ്ദേഹം ഉടനെ മുസ്ലിമായി. ഇലാ ഷഹാദത്ത് കലിമത്തു ഷഹാദ ചൊല്ലി അദ്ദേഹം ഉടനെ മുസ്ലിമായി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നഅം, ശരി, നീ മുസ്ലിമായിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ടത് തഅമലുൽ ഖൈറാത് വതതറുക്കു സയ്യിആത്ത്. ഇനി മുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം, തിന്മകൾ ഇനി ഒഴിവാക്കണം. ഇനി മുതൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യണം, തിന്മ ഒഴിവാക്കണം. എങ്കിൽ ഫയജ്അലുഹുന്നല്ലാഹു ദാലിക ഖൈറാതിൻ കുല്ലഹുന്ന. എങ്കിൽ ഇനി മുതൽ നീ മുസ്ലിമായി, നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, തിന്മയിൽ നിന്ന് തൗബ ചെയ്തവന് പിന്നെ പാപങ്ങളില്ല. ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് മുമ്പ് ചെയ്തിട്ടുള്ള തിന്മകൾ അവന് പുറത്തു കൊടുക്കും. ഇനി നീ ചെയ്യേണ്ടത് നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മ ഒഴിവാക്കുക. എങ്കിൽ ഫയജ്അലുഹുന്നല്ലാഹു ദാലിക ഖൈറാതിൻ കുല്ലഹുന്ന, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും അല്ലാഹു നന്മകളാക്കി മാറ്റും. എന്താ പറഞ്ഞത്? ചെയ്ത തിന്മകൾ നന്മകളാക്കി മാറ്റും. നീ ചെയ്ത തിന്മകൾ പുറത്തിരുന്നല്ല പറഞ്ഞത്, നീ ചെയ്ത തിന്മകൾ നന്മകളാക്കി മാറ്റും. അപ്പൊ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവരെ വഞ്ചിച്ചതും ഞാൻ ചെയ്ത തോന്നിവാസവും ഒക്കെ നന്മകളാക്കി മാറ്റുമോ? റസൂലിനോട് ചോദിക്കണ്ടി, ഞാൻ മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടുണ്ട്, ഒരുപാട് തോന്നിയാസം ചെയ്തിട്ടുണ്ട്, അതൊക്കെ നന്മകളാക്കി മാറ്റുമെന്നാണോ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നീ ചെയ്ത നന്മ തിന്മകളൊക്കെ നന്മയായി നിന്റെ പേരിൽ രേഖപ്പെടുത്തും. നീ കള്ളു പിടിക്കാൻ പോയതും നീ പെണ്ണു പിടിക്കാൻ പോയതും നീ മോഷ്ടിച്ചതും നീ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിന്റെ ഹസനാത്തുകളിലാണ് ഇനി ഉണ്ടാവുക. ഇത് കേട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോയി എന്നാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. ചെയ്ത തിന്മകൾ പുറത്തു കൊടുക്കുക എന്നതിനപ്പുറം അല്ലാഹു തആല അവന്റെ തിന്മകളൊക്കെ നന്മകളായി രേഖപ്പെടുത്തും. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞതുപോലെ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് وكان الله غفورا رحيما. عندها പറഞ്ഞു, ഇല്ല മൻ താബ വആമന വഅമില അമലൻ സാലിഹ, തൗബ ചെയ്ത ആളുകൾ വിശ്വസിച്ചു സൽക്കർമ്മം ചെയ്തു, എന്താ സംഭവിക്കുക? ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് കൃത്യമായ രൂപത്തിൽ തൗബ ചെയ്താൽ ആ തൗബ കൊണ്ട് അല്ലാഹു എന്താ പകരം കൊടുക്കുക? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം, അവർ ചെയ്ത തിന്മകൾ അല്ലാഹു ബദലാക്കും, തബ്ദീൽ ചെയ്യും, ഹസനാത്ത് നന്മകളാക്കി, ആ തിന്മകളെ നന്മകളാക്കി രേഖപ്പെടുത്തുമെന്നാണ്, മാറ്റുമെന്നാണ് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞത്. അതേ ആശയം തന്നെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ എന്താണ്? അല്ലാഹുവിന്റെ അടിമകളോടുള്ള റഹ്മത്തിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഒന്നിനെയും നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ തൊട്ടുള്ള നിരാശ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകും, അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കും. അതുപോലെ തന്നെ വേറെയും ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മൾ ഒരാളെ കുറിച്ചും അള്ളാഹു അവന് പുറത്തു കൊടുക്കൂല, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല, അവനൊന്നും നന്നാകാൻ പോകുന്നില്ല എന്നുള്ള വർത്തമാനം പറയാൻ പാടില്ല. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ഒരാൾക്ക് പുറത്തു കൊടുക്കുന്നതും ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല, അതിന് അള്ളാഹു നമ്മളെ നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന സംഭവമാണ് ഈ സംഭവം, നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ മഗ്ഫിറ, അതിനെ തൊട്ടൊരാളും അവകാശം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാതെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത്, പാപമോചനമുള്ളത്, അത് വിശാലമാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇന്നൊരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബനു ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് മനുഷ്യന്മാർ, ആ സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അവർ ഒരാൾ നല്ല മനുഷ്യനായിരുന്നു, നന്നായി ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, മറ്റൊരാൾ തിന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ മുസ്ലിം തന്നെയാണ്. പക്ഷെ അദ്ദേഹം തിന്മ ചെയ്യും. ഈ നല്ല മനുഷ്യൻ ഇബാദത്തിൽ മുജ്തഹിദായിട്ടുള്ള നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആ വ്യക്തി, ഇദ്ദേഹം തിന്മ ചെയ്യുമ്പോഴൊക്കെ നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കും, അക്സിർ, ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, തിന്മ ചെയ്യാൻ പാടില്ല എന്ന് നിരന്തരം ഉപദേശിക്കും. ഒരിക്കൽ ഈ തിന്മ ചെയ്യുന്ന വ്യക്തി തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ നല്ല മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം പതിവായി ചെയ്യാറുള്ളതുപോലെ അത്സിർ എന്ന് പറഞ്ഞു, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിരന്തരം ഇയാളെ ഉപദേശിക്കുന്നത് ഇദ്ദേഹത്തിന് പറ്റിയില്ല. ഇദ്ദേഹം പറഞ്ഞു, ഈ തിന്മ ചെയ്ത വ്യക്തി പറഞ്ഞു, ഖല്ലിനി, എന്റെ കാര്യം നീ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. വറബ്ബി അബ്ഇസ് അലയ്യ റഖീബ, എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? എന്നെ വിട്ടേക്ക്, എന്റെ കാര്യത്തിന് വേണ്ടി അള്ളാഹു നിന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്റെ കാര്യം നോക്കാൻ. ഈ വർത്താനം ഈ നല്ല മനുഷ്യന് പറ്റിയില്ല. ഇദ്ദേഹം ഇയാളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തിന്മ ചെയ്യില്ലേ എന്ന് പറയുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് എന്ത് കിട്ടാനാ? പക്ഷെ ഇദ്ദേഹത്തിന് തിരിച്ചുള്ള മറുപടി ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഇദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക അബദ ഔ ലാ യുദ്ഖിലുക്കല്ലാഹുൽ ജന്ന, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തുവരൂല, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒറ്റ വർത്താനാണ്, അനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു വരൂല, നീ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളത്? അവരെ രണ്ടുപേരെയും അള്ളാഹു മരിപ്പിക്കും. അള്ളാഹു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ വ്യക്തിയോട് പറയും, അവന് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അള്ളാഹുക്ക് പുറത്തു വരൂല എന്ന് പറഞ്ഞ നല്ല മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു ഇത്? എന്റെ അവകാശത്തിൽ എന്റെ മഗ്ഫിറത്തിനെ തടയാൻ നീ ആരാണ്? മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ല അഗ്ഫിറ ലിഫുലാൻ, ഇന്ന വ്യക്തിക്ക് കൊടുത്തു കൊടുക്കൂല എന്ന് സത്യം ചെയ്തു പറയാൻ ആരുണ്ട് ഇവിടെ? ആർക്കാണ് അത് പറയാനുള്ള അധികാരമുള്ളത്? അല്ലാഹു പറഞ്ഞു, ഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ വഅഹ്ബത്തു അമലക, ഞാൻ ഈ തിന്മ ചെയ്ത വ്യക്തിക്ക് പുറത്തു കൊടുത്തു, നിന്റെ അമലുകൾ ഞാൻ പൊളിച്ചു കളഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, ഈ തിന്മ ചെയ്ത് ജീവിച്ച വ്യക്തിയോട് പറഞ്ഞു, നീ എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പോ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഇവന് ലഭിക്കൂല എന്ന് സത്യം ചെയ്തു പറഞ്ഞ ഈ നല്ല മനുഷ്യനായി ജീവിച്ച വ്യക്തിയോട് അല്ലാഹു പറയും, അല്ലാഹു തആല മലക്കുകളോട് പറയും, ഉദ്ഖുലു ബിഹി ഇലന്നാർ, ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. എന്താ അവിടെ സംഭവിച്ചത്? അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അവന് കിട്ടൂലെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. ഇന്നൊരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദി നഫ്സി ബിയദി, ജീവിതകാലം മൊത്തം നന്നായി ജീവിച്ച മനുഷ്യനാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവാണ് സത്യം, ലതകല്ലമ ബികലിമതിൻ ഔബഖത ദുനിയാഉ വആഖിറതഹു, ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് പക്ഷെ ഒറ്റ വർത്താനം പറഞ്ഞു, ഒറ്റ സംസാരം, അറിവില്ലാത്ത സംസാരമാണ് ആ സംസാരം കൊണ്ട്, ഔ ബഖത ദുനിയാഉ വആഖിറതഹു, അവന്റെ ദുനിയാവും പരലോകവും അവൻ നശിപ്പിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഇതിൽ നമ്മൾ മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് നമ്മുടെ വിഷയമെങ്കിലും മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ചെറിയ തിന്മകളാണെന്ന് കരുതി നമ്മൾ ചെറുതായി കാണുന്ന ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് വലുതായിരിക്കും, നിസ്സാരമായി കാണരുത്. അത് ഒരു പക്ഷേ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. ചില സംസാരങ്ങൾ, അറിവില്ലാത്ത സംസാരങ്ങൾ നമ്മൾ നടത്തിക്കൂടാ. ആ സംസാരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരമാണെങ്കിൽ അത് മുഖേന നമ്മൾ ചിലപ്പോൾ നരകത്തിലെത്തും. അത് ഈ സംഭവത്തിലുണ്ട്. നന്മയുടെ വിഷയം അങ്ങനെ തന്നെയാണ്. ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അതിനെ നമ്മൾ ചെറുതായി കാണരുത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, ചെറിയതായിട്ടുള്ള കാര്യങ്ങളാകട്ടെ വലുതായിട്ടുള്ള കാര്യങ്ങളാകട്ടെ എല്ലാം രേഖപ്പെടുത്തപ്പെടും. എല്ലാം അള്ളാഹുവിന്റെ രേഖയിലുണ്ട്, എല്ലാം അള്ളാഹുവിന്റെ രേഖയിലുണ്ട്. ചെറുതാണെന്ന് കരുതി നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല എന്നതുപോലെ തന്നെ നന്മകളും തിന്മകളും ചെറിയ നന്മയെന്ന് കരുതി ഒഴിവാക്കണം. അത് വേണ്ട. നന്മകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. വലവ് അൻ തൽഖ അഖാക ബിവജ്ഹിൻ ṣalih, തന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കണ്ടുമുട്ടുക എന്നുള്ള നന്മ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നന്മകൾ നിസ്സാരമായി കാണാൻ പാടില്ല. ചില നന്മകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറിയ നന്മയായിട്ട് തോന്നും, പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടമാകും, അത് മുഖേന അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലേ, നായക്ക് വെള്ളം കൊടുത്താളെ സ്വർഗത്തിൽ പോയി. ആ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ ആ പ്രവർത്തനം അള്ളാഹു ഇഷ്ടമായി, അത് മുഖേന അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. നമ്മൾ ചെറുതായി കാണുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലഖദ് റഅയ്തു റജുലൻ ഫിൽ ജന്ന لقد رايت رجلا يتقلب في الجنه ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉലാസുന്നുണ്ട്. റസൂലുള്ള പറയുന്നു സ്വർഗ്ഗത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുന്നു. എന്തിനാണ് അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്? ഫീശാജറത്തൻ ഖസഅഹ അൻ ബാഹിരി തരീഖ് കാനത് തുഇദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടുള്ള ഒരു മരം, മരത്തടി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് അവൻ മാറ്റി, അത് മുഖേന അയാൾ സ്വർഗത്തിൽ പോയി. അത് മുഖേന മുസ്ലിങ്ങൾക്ക് ഉപദ്രവമുള്ള ഒരു മരം അയാൾ മുറിച്ചു മാറ്റി. മരം വെക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച്, മരം മുറിച്ചു കളയുന്നത്. പക്ഷെ മുസ്ലിങ്ങൾക്കുള്ള ഉപദ്രവം മാറ്റുക എന്നുള്ളതാണ് അവിടെ പുണ്യം. അത് മുഖേന അയാൾ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാസുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ നന്മകളാണെന്ന് കരുതി നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ തിന്മയുടെയും കാര്യം അങ്ങനെ തന്നെ, ചെറിയ തിന്മയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇയ്യാകും വ മുഹഖറാതി ദുനൂബ്, തിന്മകളിൽ നിന്ന് എല്ലാവരും നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹുന്ന യജ്തമിഉന അല റജുൽ ഹത്താ യുഹ്ലിക്നഹു, കാരണം ചെറിയ തിന്മകൾ ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി അവസാനം അവനെ അത് നശിപ്പിച്ചു കളയും. അപ്പൊ ചെറിയ തിന്മകളാണ് എന്ന് കരുതി അതൊന്നും തിന്മയായിട്ട് നമ്മുടെ നാട്ടിൽ ചിലപ്പം ആളുകൾ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാകൂല. അങ്ങനെയുള്ള തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് അവസാനം അത് നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മൾ ആ തിന്മ മറന്നുപോയിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എന്നോ ചെയ്തതായിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ രേഖയിൽ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തഖർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് വലിയ നഷ്ടമാകും. ചെറിയ തിന്മകളാണെന്ന് നമ്മൾ കരുതി നിസ്സാരവൽക്കരിച്ചിട്ടുള്ള തിന്മകൾ നമുക്ക് വലിയ നഷ്ടം, നമ്മുടെ നാശത്തിലേക്ക് എത്തിക്കും. ഒരു കവി പറഞ്ഞതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ ദുനൂബി സഗീറ, തിന്മകൾ ചെറുതാണെന്ന് കരുതി നിസ്സാരമായി കാണാൻ പാടില്ല. തിന്മകൾ ചെറുതാണെന്ന് കരുതി നിസ്സാരവൽക്കരിക്കരുത്. ഇന്ന സഗീറ ഗദൻ യഊദു കബീറ, കാരണം ചെറിയ തിന്മകൾ നാളെ വലുതായിട്ട് വരും, തിരിച്ചു വരും. അതിങ്ങനെ കുമിഞ്ഞുകൂടിയപ്പോൾ വലിയ തിന്മകളായിട്ട് മാറിയിട്ടുണ്ടാവും, കബായറുകളായിട്ടുണ്ടാകും. ഇന്ന സഗീറ വലൗ തഖാദമ അഹ്ദുഹു, ചെറിയ തിന്മകൾ അത് എത്ര പഴകിയതാണെങ്കിലും ആ തിന്മ നമുക്ക് ഓർമ്മ ഉണ്ടാകില്ല, ഒരിക്കലും ഓർമ്മ ഉണ്ടാകില്ല, അത് മറന്നുപോയിട്ടുണ്ടാകും. വലൗ തഖാദമ അഹ്ദുഹു, അത് എത്ര പഴകിയതാണെങ്കിലും ഇന്ദൽ ഇലാഹി മുസഖറുൻ തസ്തീറ, അല്ലാഹുവിന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് നാളെ അത് അള്ളാഹു ചോദ്യം ചെയ്യാതിരിക്കുകയില്ല. അപ്പോ ചെറിയ തിന്മകളാണെങ്കിലും വലിയ തിന്മകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ തിന്മകളാണെങ്കിലും വലിയ തിന്മകളാണെങ്കിൽ വെടിയണം, അതാണ് തഖ്വ. ശരി, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചെറിയതാണെങ്കിലും ചെറിയ തിന്മകൾ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ വലിയ തിന്മകളെ നമ്മൾ, അതുപോലെ തന്നെ ചെറിയ നന്മകളെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അല്ലാഹു തആലയുടെ ആയാത്തുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയെ അറിയിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന സംഭവമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി അവന് കിട്ടുന്ന അനുഗ്രഹം എത്രയാണ്? അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാ ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ഖിലുല്ലാഹു അഹ്ലൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട ആളുകൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. യുദ്ഖിലു മൻ യശാഉ ബിറഹ്മതി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. وَيُدْخِلُ أَهْلَ النَّارِ النَّارَ أَهْلَ النَّارِ النَّارَ, നരകത്തിൽ പ്രവേശിക്കേണ്ട ആളുകൾ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആൾ സ്വർഗത്തിലും നരകത്തിൽ പ്രവേശിക്കേണ്ട ആളുകളെ അള്ളാഹു നരകത്തിലേക്കും പ്രവേശിക്കും. സുമ്മയപ്പൂൽ, എന്നിട്ട് അള്ളാഹു മലക്കുകളോട് പറയും അവസാനമായി നരകം അടക്കൻ ആ സമയത്ത് അള്ള പറയും انظروا من وجدتم في قلبه حبة من خردل من إيمان فأخرجوه. നിങ്ങൾ നരകത്തിൽ ആളുകളെ പരിശോധിക്കുക, അതിൽ ഹബ്ബത്തും മിൻ ഖർദൽ മിൻ ഈമാൻ, ഈമാനിൽ നിന്ന് വളരെ ചെറിയ ഒരു അളവ്, ഒരു കടുകുമണിയോളം അളവ് ഈമാൻ, വളരെ തുച്ഛമായിട്ടുള്ള ഈമാൻ മനസ്സിലുള്ള ആളുകളെ, അഖ്രിജൂഹു,
അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. അയാളൊന്ന് അന്യം ചെയ്തിട്ടുണ്ടാവില്ല ജീവിതത്തിൽ, ചിലർക്ക് ചെറിയൊരു ഈമാൻ ഉണ്ടാവും, അയാൾ ശിർക്ക് ചെയ്തിട്ടുണ്ടാകില്ല, പുറത്തെടുക്കാൻ പറയും. അങ്ങനെയാണ് അതിൽ നിന്ന് ആളുകളെ ഏറ്റവും അവസാന നരകത്തിൽ നിന്ന് ഈമാന്റെ ഒരു കണികളുള്ള ആളുകൾ എന്ത് ചെയ്യും, അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അക്കൂട്ടത്തിൽ അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ, അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ യംഷി മർറതൻ വയഖ്ബു മർറതൻ, അയാളിങ്ങനെ നരകത്തിൽ നിന്നിങ്ങനെ രക്ഷപ്പെടുകയാണ്, ഇങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇങ്ങനെ വീണു പോകുന്നുണ്ട്, പിന്നെ കുറച്ചു നേരം നടക്കും, അങ്ങനെ നരകത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോരുകയാണ്. വതസ്ഖഉഹു നാറു മർറതൻ, നരകത്തിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള അടി, അതിന്റെ നരകത്തിന്റെ പാടുകൾ, അത് അവന്റെ മുഖം കറുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നരകത്തിൽ നിന്ന് ഇങ്ങനെ പോരുകയാണല്ലോ, പുറത്തേക്ക് പോരുകയാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ മാ ജാവസ ഇൽതഫത ഇലൈഹ, അങ്ങനെ നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് പുറത്തു കയറി, എന്നിട്ട് അവൻ നരകത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയും, തബാറകല്ലദീ നജ്ജാനി മിൻക, എന്നെ നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹു അനുഗ്രഹപൂർണനാണ്. ലഖദ് അഫാനി അല്ലാഹു ശൈഅൻ മാ അഫാ വഹദ മിനൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളായിട്ടുള്ള ആളുകൾ പിന്നീട് ജീവിച്ചുള്ള ആളുകളിലൊക്കെ ഏറ്റവും അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടുള്ളത് എനിക്കാണ്. ഇയാൾക്ക് തോന്നുന്നു അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിട്ടുള്ളത് എന്നെയാണ്, അതുപോലെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നരകത്തിൽ നിന്ന് പുറത്തു പോരാണ്. പിന്നെന്താ സംഭവിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതുർഫഉ ലഹു ശജറത്തുൻ, ആ സമയത്ത് ഒരു മരം അവന്റെ മുമ്പിൽ ഉയർത്തപ്പെടും. ഫയഖൂൽ, ഈ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ വ്യക്തി അള്ളാഹുവിനോട് പറയും, ഐ റബ്ബി അദ്നിനി മിൻ ഹാദിഹി ശജറ ലി അസ്തദില്ല ബിദില്ലിഹാ വ അശ്റബ മിമ്മാഇഹാ, അള്ളാഹു ആ മരത്തിന്റെ അടുത്തേക്ക് എന്നെ അടുപ്പിക്കണം, എനിക്ക് അതിൽ നിന്ന് തണൽ കൊള്ളാം, അതുപോലെ തന്നെ ചൂടുന്നാ വരുന്നത്, നരകത്തിന്റെ ചൂട് അനുഭവിച്ചിട്ടാ വരുന്നത്, എനിക്ക് അതിൽ നിന്ന് തണൽ കൊള്ളാം, അതുപോലെ തന്നെ അവിടെയുള്ള വെള്ളം എനിക്ക് കുടിക്കാം, അതുകൊണ്ട് ആ മരത്തിന്റെ അടുത്തേക്ക് എന്നെ അടുപ്പിക്കണം. അല്ലാഹു തആല ആ സമയത്ത് അവനോട് പറയാണ്, യബ്ന ആദം ലഅല്ലി ഇൻ അഅതൈതുകഹ സഅൽതനി ഗൈറഹ, ആദമിന്റെ പുത്ര, ഞാൻ എനിക്കിത് നൽകിയാൽ നീ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ എനിക്കിത് നൽകിയാൽ വീണ്ടും നീ അടുത്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ലയ റബ്ബി, ഒരിക്കലുമില്ല, ഞാൻ ചോദിക്കൂല, ഇത് കിട്ടിയാൽ മതി എനിക്ക്, വേറൊന്നും എനിക്ക് ആവശ്യമില്ല. സ്വർഗത്തിലെ മരം എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വളരെ വിശദമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ മരത്തിന്റെ അടുത്തേക്ക് അടുക്കാനാണ് പറയുന്നത്, വയുആഹിദുഹു അല്ലാ യസ്അലഹു ഗൈറഹ, അങ്ങനെ ഇദ്ദേഹം അള്ളാഹുവിനോട് കരാർ പറഞ്ഞു, ഞാൻ വേറെ ചോദിക്കൂല, എന്റെ അവസാനത്തെ ചോദ്യം, അള്ളാഹുവിനറിയാം ഇവന് വീണ്ടും ചോദിക്കും, അള്ളാഹു അത് വിട്ടുകൊടുത്തു, അവനാ വിഷയത്തിൽ സബ്റില്ല, ക്ഷമയില്ല എന്നുള്ളത് അള്ളാഹുവിനറിയാം. അങ്ങനെ അള്ളാഹു അവനെ ആ മരത്തിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അങ്ങനെ അവൻ അവിടെ നീട്ട സമയത്ത് വീണ്ടും മറ്റൊരു മരം തൊട്ടടുത്ത് മറ്റൊരു മരം എന്ത് ചെയ്യാണ്, ഉയർത്തപ്പെടുകയാണ്. ആ സമയത്ത് വീണ്ടും ഈ മനുഷ്യൻ ചോദിക്കും, എനിക്ക് എന്നെ അവിടേക്ക് അടുപ്പിക്കണം, കാരണം ഈ മരത്തേക്കാൾ വളരെ ഭംഗിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനേക്കാൾ ഖൈറായിട്ടുള്ള മരമാണ് അടുത്ത മരമായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല അവനോട് പറയും, നീ എന്നോട് പറഞ്ഞതല്ലേ, ഇനി എന്നോട് ചോദിക്കൂല, അപ്പോ പറഞ്ഞു. ഇനി ചോദിക്കൂല, അവസാനത്തെ ചോദ്യം നിർത്തി. അള്ളാഹു തആല യേശു മറുപടി പറഞ്ഞു, നിനക്കത് സാധിക്കൂല, നിനക്ക് ആ വിഷയത്തിൽ ക്ഷമയില്ലാന്ന് അള്ളാഹു അറിയാവുന്നതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും, വീണ്ടും അവന് ഉദറു കൊടുക്കും. അങ്ങനെ വീണ്ടും ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അടുത്തൊരു മരം എന്ത് ചെയ്യും, ഈ മരത്തിൽ അവനിങ്ങനെ തണൽ കൊണ്ട് വെള്ളം കുടിച്ചു നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ തൊട്ടടുത്തൊരു മരം ഉയർത്തപ്പെടും. ആ സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നെ അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കണം. ആ മറ്റു രണ്ട് ആദ്യം വന്ന രണ്ട് മരങ്ങളെക്കാൾ ഹൈറായിട്ടുള്ള അഷ്ടനായിട്ടുള്ള നല്ല മരമാണത്, അവരൊക്കെ അടുപ്പിക്കാൻ പറയും. അള്ളാഹു തആല വീണ്ടും ചോദിക്കും, നീ എന്നോട് പറഞ്ഞതല്ലേ ഇനി ഒന്നും ചോദിക്കൂല എന്നുള്ള, അലം തുഅഹിദ്നി അല്ലാ തസ്അലനി ഗൈറഹ, നീ ഒന്നും ചോദിക്കൂല എന്നോട് പറഞ്ഞതല്ലേ, എനിക്ക് കരാർ തന്നതല്ലേ. പറയും, ബല യാ റബ്ബി ആദിഹി ലാ അസ്അലുക ഗൈറഹ, ചോദിച്ചു ഇനി ചോദിക്കൂല, അവസാനത്തെ ചോദ്യം. അള്ളാഹുവിന് അറിയാം അവരിനിയും ചോദിക്കുന്നുള്ളത്, അള്ളാഹു അവന് വീണ്ടും ഉദർ കൊടുക്കണം. അങ്ങനെ ആ മരത്തിന്റെ അടുത്തേക്കും എത്തുമ്പോ ആ സ്വർഗത്തിന്റെ തൊട്ടടുത്തുള്ള മരത്തിന്റെ അടുത്തേക്ക് അവനെ അള്ളാഹു അടുപ്പിക്കുമ്പോ പിന്നെ സ്വർഗത്തിലുള്ള ആളുകളുടെ ശബ്ദമാണ് അത് ആൾ കേൾക്കുന്നത്, സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു തആലയോട് ഇയാൾ ചോദിച്ചു, ഐ റബ്ബി അദ്ഖിൽനിഹ, ആ സ്വർഗത്തിലേക്ക് എന്നെ കയറ്റണം, പ്രവേശിക്കണം, ആ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം. അള്ളാഹു പറയുന്നു, നീ ചോദ്യം നിർത്തുന്ന മട്ടില്ല, നീ ചോദ്യം നിർത്തുന്ന മട്ടില്ല, ദുനിയാവും ദുനിയാവിലുള്ളത് പോലെയും ഞാൻ നിനക്ക് നൽകിയാൽ, ദുനിയാവ് നീ കണ്ടതല്ലേ, അതുപോലെയുള്ള ഒരു ദുനിയാവ് അത്രയും അതിന്റെ ഇരട്ടിയായി ഞാൻ നിനക്ക് നൽകിയാൽ എനിക്ക് തൃപ്തിയാകുമെന്ന് ചോദിച്ചു, നിനക്ക് മതിയാകുമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിക്കാൻ, അതസ്തഅ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ, അള്ളാഹുവിന് എന്നെ പരിഹസിക്കാണ്, അള്ളാഹുവിന് എന്നെ പരിഹസിക്കാൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ. ഇത് കേട്ട് ഹദീസ് റിവായത്ത് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു, എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചിരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങൾ ചോദിക്കുന്നില്ലേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സമയത്ത് ചിരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ റസൂൽ നിങ്ങൾ ചിരിക്കാൻ കാരണം, കാരണം ഈ സംസാരം കേട്ട് അതസ്തഅ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ എന്നുള്ള ഈ അടിമയുടെ സംസാരം കേട്ട് അള്ളാഹു ചിരിച്ചിട്ടുണ്ട്, അള്ളാഹു ചിരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് പറഞ്ഞു. അല്ലാഹ് മറുപടി കൊടുത്തത് എന്താ, ഇന്നില്ല അസ്തഅ്സിഉ മിൻക, ഞാൻ ഒരിക്കലും എന്നെ പരിഹസിക്കുകയില്ല, വലാകിന്നി അലാ മാ അശാഉ ഖാദിറുൻ, പക്ഷെ ഞാൻ എന്തുദ്ദേശിക്കുന്നു അത് ചെയ്യാൻ എനിക്ക് പറ്റും, അതുകൊണ്ട് നിനക്ക് ദുനിയാവ് ദുനിയാവിലുള്ളതുപോലെ അതിന്റെ ഇരട്ടിയും എനിക്കിവിടെ നൽകാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നെ പരിഹസിക്കുകയല്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ, ആർക്കാണ് അത് കൊടുക്കുന്നത്? ജീവിതത്തിൽ നന്മ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ, കാരണം അവസാനമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. എത്ര തിന്മ ചെയ്തിട്ടുണ്ടാകും, ആ തിന്മക്കൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തെയാണ് അള്ളാഹു ഈ രൂപത്തിൽ അനുഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ ഇത് അറിയിക്കുന്നുണ്ട്. ഈ റഹ്മത്ത് ഇതിനെ തൊട്ട് ഒരു സത്യവിശ്വാസി നിരാശനാകാൻ പാടില്ല. ഈ വിശാലമായ റഹ്മത്തിൽ നിന്നൊരു സത്യവിശ്വാസിക്ക് നിരാശ ബാധിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുക എന്ന് പറഞ്ഞത് കുഫ്റിലേക്ക് വരെ എത്തുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. إنه لا ييأس من روح الله الروح الله إلا القوم الكافرون الله لن العاشوات لن روح لن نراسر آغن آلغل إلا القوم الكافرون كافر قال الله أذل نراسر آغن إلا إنه برد في آية وشكرا بند دمار نراسر آغن بكش ألغل نراسر كفر لكت نراسر الله من رحمة من الله نراسر അത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. എത്ര തിന്മ ചെയ്താലും അല്ലാഹു തആല ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പുറത്തു വരും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തത്തോട് തിന്മ ചെയ്ത ആളുകളോട് പറയാം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ,
അള്ളാഹു എല്ലാ തിന്മകളും പുറത്തു തരാൻ തയ്യാറാണ്. ആരും നിരാശരാകേണ്ടതില്ല, നിരാശ പാടില്ല. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പഠിച്ചാൽ ഒരിക്കലും അവൻ നിരാശനാവുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടുള്ള പ്രതീക്ഷ അവൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ റഹ്മ, ഈ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മ, അതുകൊണ്ടേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരുത്തനെയും അവന്റെ പ്രവർത്തനം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. നമ്മുടെ പ്രവർത്തനത്തിന് പകരമല്ല സ്വർഗം ഒരിക്കലും, മറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കാരണമായി അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് സ്വർഗം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന അമലിന് പകരമല്ല ഒരിക്കലും സ്വർഗം, ഒരിക്കലുമല്ല. സ്വർഗത്തിലൊരു വസ്തു പോലും നമ്മൾ ചെയ്യുന്ന അമലിന് പകരമാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, ഒരുത്തന്റെയും അമൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാധിച്ചു വരാൻ ചെയ്യാ റസൂലല്ലാ, നിങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ അമലും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ലേ? റസൂൽ പറഞ്ഞു, ഇല്ല, എന്റെ അമലും എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആ റഹ്മത്ത് കിട്ടാനുള്ള കാരണങ്ങൾ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനുള്ള കാരണങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണങ്ങൾ നമുക്ക് കിട്ടും. ഒരുപാടുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒറ്റ കാര്യം, ഒരു ആയത്തിൽ അള്ളാഹു തആല രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ അള്ളാഹു തആല സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, അതുകൊണ്ട് ഫഅസ്ലിഹു ബൈന അഖവൈകും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം, ഗുട്ട ബന്ധങ്ങൾ ചേർക്കണം. ബന്ധം ചേർക്കുക, സന്ധി ഉണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ട് കാര്യങ്ങൾ അല്ല പറഞ്ഞത്, ഇസ്ലാഹു ദാതിൽ ബൈ തഖ്വല്ല. അകന്ന ആളുകൾ, സത്യവിശ്വാസികൾക്കിടയിൽ അകൽച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ചേർക്കുക. അതുപോലെ തന്നെ തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ സൂറത്തുൽ ഹുജുറാത്തിലെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ബന്ധം ചേർക്കുക, ബന്ധം ചേർക്കുക. സത്യവിശ്വാസികൾ പരസ്പരം അകന്നിട്ടുണ്ടെങ്കിൽ ചേർക്കുക. എത്ര ഫദ്ലാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രകാരമാണ്, അല ഉഖ്ബിറുക്കും ബിഅഫ്ദല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ, അതുപോലെ തന്നെ നിസ്കാരത്തേക്കാൾ ദറജയുള്ള, പദവി കിട്ടുന്ന ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബല, അത് പറഞ്ഞു തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാതിൽ ബൈൻ, പരസ്പരം അകന്നു നിൽക്കുന്ന ആളുകളെ അവർക്കിടെ ലംഘിപ്പുണ്ടാക്കുക, അതാണെന്ന് പറഞ്ഞു. വഫസാദു ദാതിൽ ബൈനിൽ ഹാലിഖ, എന്നാൽ പരസ്പരം അവരുടെ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കുന്ന ആളുകൾ, വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഇസ്ലാഹിന് പകരം അവിടെ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് അൽ ഹാലിഖ, അവന്റെ ദീനിനെ മുണ്ടനം ചെയ്യുന്ന കാര്യമാണ്, അവന്റെ ദീനെ മുറിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന കാര്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഐക്യമുണ്ടാക്കുക, സത്യവിശ്വാസികൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിൽ അത് ചേർക്കുക, മനസ്സുകൾ അകന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അടുപ്പിക്കുക, വലിയ പുണ്യമുള്ള കാര്യം. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള തിന്മയാണ് കളവ്. കളവ് പക്ഷേ കളവ് പറയൽ അനുവദനീയമായിട്ടുള്ള 3 സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം പരസ്പരം ഐക്യമുണ്ടാക്കുമ്പോഴാണ്, ബന്ധം അകന്നിട്ടുള്ള ബന്ധം ചേർക്കുമ്പോഴാണ്. രണ്ടാൾ തെറ്റി നടക്കുന്നുണ്ടെങ്കിൽ ഒരുത്തനോട് ആ ബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമായി ഇയാൾ പറയാത്ത കാര്യങ്ങൾ അവനെ കുറിച്ച് അവൻ നിന്നെ കുറിച്ച് നല്ലതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പരസ്പരം പുകഴ്ത്തലിന്റെ വാക്കുകൾ പറഞ്ഞ് ആ ബന്ധം ചേർക്കാൻ ശ്രമിക്കുക. അവിടെ കളവ് പറഞ്ഞാൽ അത് കളവാവുകയില്ല, അത് ജായിസ് ആയിട്ടുള്ള കളവാണ്, ആ ബന്ധം ചേർക്കാൻ വേണ്ടി. പക്ഷേ ഇസ്ലാം എത്ര ശക്തമായിട്ടാണ് കളവിനെ എതിർത്തിട്ടുള്ളത്. പക്ഷേ ഈ ബന്ധം ചേർക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം അത് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആദമിന്റെ മക്കൾ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരവും അതുപോലെ തന്നെ പരസ്പരം ബന്ധം ചേർക്കുക, അതുപോലെ തന്നെ സൽസ്വഭാവം, മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ആദമിന്റെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് റസൂൽ പറഞ്ഞു. ഒന്ന് നിസ്കാരം, അതുപോലെ തന്നെ അകന്ന ബന്ധങ്ങൾ ചേർക്കുക, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ് കാണാം, ഇന്ന അഫ്ളൽ സദഖത്തി ഇസ്ലാഹു ദാതിൽ ബൈൻ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള സദഖ എന്ന് പറഞ്ഞാൽ വേറിട്ടിട്ടുള്ള ബന്ധങ്ങൾ ചേർക്കലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സദഖ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു കർമ്മം, അകന്നു നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക, അവരുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണമാണ്. അങ്ങനെ അകന്നു നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മളെ സഹോദരങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തു കൊടുക്കണം. അതിനുവേണ്ടി പരിശ്രമം, അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. ബന്ധം വിട്ടുകഴിഞ്ഞാൽ അത് ചേർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതിൽ കളവ് വരെ ജായിസാണെന്ന് പറഞ്ഞത്. ചിലപ്പോൾ കളവ് പറഞ്ഞാൽ അത് ശരിയാകുള്ളൂ, മനസ്സിലായില്ല. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചും ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല സിയാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള എന്തിനാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തഖ്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഗായത്തു സിയാം, സിയാമിന് ലക്ഷ്യം തഖ്വയാണ്. അല്ല നമ്മൾ പട്ടിണി കിടക്കുക, കുറെ വെള്ളം ഒഴിവാക്കുക, ഭാര്യയുമായി ലൈംഗിക വീഴ്ച പകൽ സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല അള്ളാഹു പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. തഖ്വല്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി, അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് തഖ്വ. ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഒരുപാട് വർഷമായി നമ്മൾ നോമ്പ് വയ്ക്കുന്നു, പക്ഷെ നമ്മൾ മുത്തഖിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് കൊണ്ട് അള്ളാഹു വെച്ചിട്ടുള്ള ലക്ഷ്യം അത് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥ. നോമ്പ് കൊണ്ട് അള്ളാഹു അതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഹദീസ് കേട്ടിട്ടുണ്ടാവും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും. മല്ലം യദ ഖൗല സൂരി വൽ അമല ബി, ഒരുസൻ നോമ്പ് നോച്ചിട്ട് വൃത്തികെട്ട സംസാരവും വൃത്തികെട്ട പ്രവർത്തനവും ഒഴിവാക്കുന്നില്ല, അവൻ ഭക്ഷണം ഒഴിവാക്കുക വെള്ളം ഒഴിവാക്കുക എന്നുള്ള അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യമല്ല. അള്ളാഹു അതിന് പുണ്യം കൊടുക്കൂല, അള്ളാഹു അത് ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ നോമ്പിലൂടെ അവന് തഖ്വയുണ്ടാകണം, അതാണ് നോമ്പിന്റെ ലക്ഷ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്ര എത്ര നോമ്പുകാരാണ് അവർക്ക് നോമ്പ് കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നു എന്നുള്ളൂ. എത്ര എത്ര രാത്രി നമസ്കാരക്കാരാണ് അവർക്ക് എന്താ നേട്ടമുണ്ടായത്, അവരുറക്കം പോയി, ആ നിസ്കാരം കൊണ്ട് അവരുടെ മനസ്സ് നന്നായിട്ടില്ല, അവരുടെ ജീവിതം നന്നായിട്ടില്ല, അങ്ങനെയുള്ള എത്ര എത്ര നിസ്കാരക്കാരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ, മഹാനായ സഹാബി, അദ്ദേഹം പറഞ്ഞു, ഇദാ സുംത, നീ നോമ്പെടുത്താൽ, ഫൽ യസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽമഹാരിം, നീ നോമ്പെടുത്താൽ നിന്റെ ചെവിയും നിന്റെ നാവും നിന്റെ കണ്ണും നോമ്പെടുക്കണം. നീ നോമ്പുകാരനാണെങ്കിൽ ഫൽ യസും സംഉക, നിന്റെ കേൾവി കാത് നോമ്പുകാരനായിരിക്കണം, വബസറുക നിന്റെ കണ്ണ് നോമ്പുകാരനായിരിക്കണം, വലിശാനുക്കൻ എന്റെ നാവ് നോമ്പുകാരനായിരിക്കണം. അനിൽ കദിബി വൽ മഹാരിം, കളവ് വറച്ചിൽ നിന്നും ഹറാമുകളിൽ നിന്നും എന്റെ നാവും കണ്ണും കാതും നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ നോമ്പ് വച്ചാൽ പിന്നെ ഹറാമ് കാണാൻ പാടില്ല, നോമ്പ് വച്ചാൽ പിന്നെ ഹറാമ് കേൾക്കാൻ പാടില്ല. മ്യൂസിക് പോലെയുള്ള ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കരുത്, നാവ് അതിലൂടെ ഹറാമായിട്ടുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല. നിന്റെ നാവിന് നോമ്പുണ്ടാകണം, കണ്ണിന് നോമ്പുണ്ടാകണം, നിന്റെ ചെവിക്ക് നോമ്പുണ്ടാകണം. വജ അദൽ ജാർ, നിന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നീ വിട്ടുനിൽക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. വല്യതുൻ അലൈക വഖാറുൻ വസകീനതുൻ യൗമ സൗമിക, നീ നോമ്പെടുത്തുള്ള ദിവസം നിനക്ക് ഒരു ഗാംഭീര്യവും ഒരു അച്ചടക്കവും ഉണ്ടാകണം. നോമ്പ് വച്ച ദിവസം അതിൽ നിനക്കൊരു വഖാർ, ഒരു ഗാംഭീര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു ഗൗരവം, ഒരു സകീനത്ത്, ഒരു അച്ചടക്കം ഉണ്ടാകണം. വല തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവ, നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ നീ ആക്കരുത്. നോമ്പുള്ള ദിവസം ഒരുപോലെ, നോമ്പില്ലാത്ത ഒരു ദിവസം ഒരുപോലെ, ഒരു മാറ്റമില്ല. മാറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ നീ ആക്കരുത്. നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും മാറ്റമുണ്ടാകണം എന്റെ ജീവിതത്തിൽ. നോമ്പില്ലാത്ത ദിവസം പോലെ ആകരുത് നോമ്പുള്ള ദിവസം, ശ്രദ്ധിക്കുന്നു. അപ്പോ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം അതാണ്. എന്ത് തഖ്വ? ഈ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ അത് കാരണമാകും. അള്ളാഹു തആല നമ്മെല്ലാം അള്ളാഹുവിന്റെ മുത്തഖികളായിട്ടുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകൾ അള്ളാഹു തആല അതിനുള്ള മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.